യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ഇതിനവസരമൊരുക്കിയ ഈ കോൺഫറൻസിന്റെ സംഘാടകരോട് എന്റെ നന്ദിയും എന്റെ കടപ്പാടും അറിയിക്കുന്നു. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അനുഗ്രഹിത ദൈവദാസന്മാരിലൂടെ നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി അതോടുള്ള ബന്ധത്തിൽ ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം ദൈവകൃപയിൽ ശരണപ്പെട്ട് പങ്കുവയ്ക്കുവാൻ താൽപര്യപ്പെടുന്നു. അതിനാധാരമായി തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 46, 47, 48, 49 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 46 മുതൽ 49 വരെ. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത് നാം എന്താണ് സാക്ഷിക്കേണ്ടത്, ആരെയാണ് സാക്ഷിക്കേണ്ടത്, ഏത് സംഭവത്തിനാണ് നാം സാക്ഷികളായി തീരേണ്ടത്. ആരാധനാ യോഗത്തിൽ പോയാൽ ഒന്ന് സാക്ഷി പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിന് ഒരു സംതൃപ്തി ലഭിക്കുന്നവരാണ് മലയാളി പെന്തിക്കോസുകാർ. 4 വർഷം മുൻപ് മധ്യ തിരുവിതാംകൂറിലെ ഒരു സഭയിൽ ഒരമ്മച്ചി പറഞ്ഞ സാക്ഷ്യം നടന്ന സംഭവം തന്നെ ഒരമ്മച്ചി പറഞ്ഞ സാക്ഷ്യം ഞാൻ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് വളരെ ആശ്വാസവും സംതൃപ്തിയും ഉണ്ടാകുകയും ചെയ്തു. അമ്മച്ചി പറഞ്ഞ സാക്ഷ്യത്തിന്റെ ചുരുക്കം ഇതാണ്. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ മൊബൈൽ ഫോൺ താഴെ വീണ് കേടായിപ്പോയി. എന്റെ മകൻ ദുബായിൽ നിന്ന് കൊണ്ടുത്തന്ന ഫോണായിരുന്നത്. ഞാൻ പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ വന്നു, അതെല്ലാം ശരിയാക്കി തന്നു. തുടർന്ന് ഈ മൊബൈൽ ഫോണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നടന്ന സംഭവമാണ്. ഇത് അമ്മച്ചിയുടെ സാക്ഷ്യമാണ്. ഇതുപോലെയുള്ള സ്വകാര്യ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിന്റെ കാര്യമല്ല നമ്മുടെ ചിന്താവിഷയം. പിന്നെ എന്താ നമ്മൾ സാക്ഷിക്കേണ്ടത്? ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു കഷ്ടം സഹിച്ചെന്ന് സാക്ഷിക്കണം. നമുക്ക് സാക്ഷിക്കാനുള്ള വിഷയം ക്രിസ്തു കഷ്ടം സഹിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അത് മുഖാന്തരം നമുക്ക് പാപമോചനമുണ്ട്. ഇതാ നമ്മുടെ സാക്ഷ്യം. രാത്രി ഞാൻ ചോദിക്കട്ടെ, സാക്ഷ്യം പറയുന്ന സമൂഹത്തോട് ചോദിക്കട്ടെ, ആരോടെങ്കിലും ഇത് പറയാറുണ്ടോ? അവസരം കിട്ടിയാൽ ഒരാളോട് ക്രിസ്തു കഷ്ടം സഹിച്ച കാര്യം പറയാറുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം പറയാറുണ്ടോ? സാക്ഷി പറയുമ്പോൾ പോട്ടെ, കൺവെൻഷൻ വെച്ചാൽ പോലും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം പ്രസംഗിക്കുന്ന ചുരുക്കമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച വിഷയം എന്ത് സാക്ഷിക്കണം? ഇതാ സാക്ഷിക്കേണ്ടത്, യേശു ക്രിസ്തു കഷ്ടം സഹിച്ചെന്ന് സാക്ഷിക്കണം, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് സാക്ഷിക്കണം. അത് നിമിത്തം എനിക്കും നിങ്ങൾക്കും പാപമോചനമുണ്ടെന്ന് ലോകത്തെ വിളിച്ചറിയിക്കാനുള്ള വലിയ ദൗത്യമാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ യോഗത്തിലും സാക്ഷി പറഞ്ഞാലും ഈ സാക്ഷ്യം വഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ്, നിരുത്തരവാദിത്വപരമായി നമ്മൾ ഇടപെടുകയും ചെയ്യുകയാണ്. നമുക്ക് സാക്ഷിപ്പാനുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്, നമുക്ക് സാക്ഷിപ്പാനുള്ളത് ഒരു സംഭവത്തെക്കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, നമ്മെ നാമാക്കി തീർത്ത, നമ്മുടെ ജീവിതത്തിന് അർത്ഥം പകർന്നു തന്ന, ജീവിപ്പാൻ ആശ പകർന്നു തന്ന, നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്ത ദൈവപുത്രനായ യേശുവിനെയാണ് സാക്ഷിക്കാനുള്ളത്. നമ്മൾ സാക്ഷികളാകുന്നത് ഒരു സംഭവത്തിനാണ്. ആ സംഭവം മറ്റൊന്നുമല്ല, ദൈവപുത്രന്റെ ക്രൂശ് മരണത്തിന്റെ സാക്ഷികളാണ് നമ്മൾ. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം ഒരു പരാജയമാണെന്ന്, ഒരു ബലഹീനതയാണെന്ന് സാക്ഷിക്കുന്ന ആളുകൾ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ല, വിശ്വസിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി എത്ര പേര് അതൊരു ദൈവശക്തിയായി അതിനിൽ വ്യാപരിക്കുന്നുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മത്തായി സുവിശേഷം 28 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ ചെന്ന സഹോദരിമാരോട് ദൂതൻ പറഞ്ഞു, ഇതാണ്, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവിടെ ദൂതനും അവരെ ചുമതലപ്പെടുത്തി ഇത് പറയാനാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് പറയണം. മരിച്ചുപോയ സകല മഹാന്മാരും മരണത്തോടുകൂടെ അസ്തമിച്ചെങ്കിൽ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കിയവരും ലോകത്തെ കീഴ്പ്പെടുത്തിയവരെയും മരണം പിടിച്ചടക്കുകയും അവരെ മരണം കീഴ്പ്പെടുത്തുകയും ചെയ്തെങ്കിൽ മരണത്തെ പിടിച്ചടക്കിയ, മരണത്തെ കീഴടക്കിയ ഓരോരുത്തരാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ. അത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. അതാ നമ്മുടെ സാക്ഷ്യം. ഇതെങ്ങനെ പറയണമെന്നാണ് ദൂതൻ പറഞ്ഞത്? വേഗത്തിൽ പറയണം, സൗകര്യമുള്ളപ്പം സാവകാശമെടുത്ത് പറയാനുള്ളൊരു സന്ദേശമല്ല ഇത്. ഇത് തിടുക്കത്തിൽ ചെയ്യാനുള്ള സന്ദേശമാണ്. വേഗത്തിൽ ചെയ്യണം, വേഗത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് നാം വായിക്കുന്ന ഇങ്ങനെയാണ്, ഓടിപ്പോയെന്നവർ. എനിക്ക് ആ പദപ്രയോഗം വളരെ ഇഷ്ടമാണ്. വേഗത്തിൽ ചെയ്യാനുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിപ്പോയി. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത ഇത്. പഴയ നിയമത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെന്നാ പറയും, നടക്കുകയായിരുന്നു. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നടപ്പിന്റെ കാര്യം പറയുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാനാ പറഞ്ഞു. അപ്പൊ പഴയ നിയമത്തിൽ അല്പ സാവകാശം ഉണ്ടായിരുന്നു, അപ്പൊ ഇതൊക്കെ നടന്നു പോയാൽ മതിയായിരുന്നു. എന്നാ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോഴേ പൗലോസ് പറഞ്ഞത്, ഞാൻ എന്റെ ഓട്ടം തികച്ചെന്ന, എന്റെ നടപ്പ് ഞാൻ മെല്ലെ മെല്ലെ നടന്നടച്ചെന്നല്ല, ഞാൻ എന്റെ ഓട്ടം തികച്ചു. ഓട്ടക്കളത്തിലോടുന്നവര് അനേകരാണെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം വളരെ തിടുക്കമുള്ള സന്ദേശമാ. സാവകാശമുള്ളപ്പം മെല്ലെ ചെയ്യാനുള്ള സന്ദേശമല്ല. പുതിയ നിയമത്തിൽ ഒക്കെ കടന്നപ്പോൾ പഴയ നിയമത്തിലെ പോലെ കാലമിനി അധികമില്ല. കാലം അധികമില്ലാത്തത് കൊണ്ട് ഇത് ഓടി നടന്ന് പറയേണ്ട ഒരു സന്ദേശമാണ്. ഇത് തിടുക്കത്തിൽ ചെയ്യേണ്ട സന്ദേശമാണ്. ഇത് ചെയ്യുമ്പോഴുള്ള അവരുടെ മനോഭാവവും ശ്രദ്ധിക്കുക. അവർ മഹാസന്തോഷത്തോടെ ഓടിയെന്ന്. ഇത് വേഗത്തിൽ അറിയിക്കേണ്ട സന്ദേശമെന്ന് മാത്രമല്ല, ഇത് സന്തോഷത്തോടെ അറിയിക്കേണ്ട സന്തോഷമാ, വാർത്തയാ. ഇതറിയിക്കുന്നത് ഒരു ഭാഗ്യമായി പദവിയായി കണക്കിലാക്കിക്കൊണ്ട് മഹാസന്തോഷത്തോടെ അറിയിക്കേണ്ട സന്ദേശമാണ്. ഈ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയാം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സമയം ഏതാന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന സമയമാണ്. എന്നാൽ ഇന്ന് മലയാളി സമൂഹത്തിന്റെ ഒരു പരാജയം കൂടെ ഞാൻ പറയാം. നമ്മൾ പാടും, നന്നായിട്ട് പാടും. എന്തോ പാടുന്ന, ദൂതർക്കും കൂടെ അറിയിപ്പാൻ അവകാശമില്ലാത്ത ഈ ദൂതറിയിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചെന്ന് പാട്ടും പാടി വെച്ച് കുത്തിയിരിക്കുക. ദൂതൻ ഇത് അറിയിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചെന്നും പറഞ്ഞ് പാട്ടുപാടി ആത്മാവിലാകുന്നതല്ലാതെ എത്ര പേര് ആ ഭാഗ്യപദവി ഉപയോഗിക്കുന്നുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചോണ്ട് മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ആ ഭാഗ്യപദവി ഉപയോഗിക്കുന്നവനാണെന്ന്. ഇതൊരു ഭാഗ്യക്കുറി അടിച്ചെന്ന് പറഞ്ഞിരിക്കാനുള്ള കാര്യമല്ല, ഇതറിയിപ്പാനുള്ള ഒരു സന്ദേശമാണ്. വേഗത്തിൽ അറിയിക്കണം, അത് മഹാസന്തോഷത്തോടെ അറിയിക്കേണ്ട ഒരു സന്ദേശം കൂടെയാണ്. എന്തോ അറിയിക്കേണ്ടത്, യേശു കഷ്ടം സഹിച്ചെന്ന് അറിയിക്കണം. എന്തിനാ യേശു കഷ്ടം സഹിച്ച്? എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? യേശു കഷ്ടം സഹിച്ചു, എന്തിന് കഷ്ടം സഹിച്ചു? അതിന്റെ മറുപടി പത്രോസ് പറയുന്നുണ്ട്. ഒന്നാം ലേഖനം 3:18 പറയുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതി കെട്ടവർക്ക് വേണ്ടി നീതിമാനായ ക്രിസ്തു ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ആ പദം ശ്രദ്ധിക്കണം, ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. പല പ്രാവശ്യമല്ല, ഒറ്റ പ്രാവശ്യം കഷ്ടമനുഭവിച്ചു. അത് കാനാവിൽ വെള്ളം വീഞ്ഞാക്കാനല്ല, അവിടെ ഒരു കഷ്ടവും അനുഭവിച്ചില്ല. 5 5000 ആക്കാനല്ല, അവിടെ ഒരു കഷ്ടവും അനുഭവിച്ചില്ല. ചേറിൽ തുപ്പി കുഴച്ച് കുരുടന്റെ കടയിൽ പരട്ടി സൗഖ്യമാക്കാൻ ഒരു കഷ്ടവും അനുഭവിച്ചില്ല. യേശു ചെയ്ത ഒരു ഒറ്റ അത്ഭുതത്തിനു വേണ്ടിയും ഒരു കഷ്ടവും സഹിക്കേണ്ടി വന്നില്ല. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്നു, കൊച്ചാക്കി പറയല്ല. എന്നാൽ ഒരത്ഭുതം ചെയ്യാനും യേശുവിന് കഷ്ടം സഹിക്കേണ്ടി വന്നില്ല. ലാസറിനെ ഉയർപ്പിക്കാൻ ഒരു കഷ്ടവും സഹിച്ചില്ല, വാക്ക് പറഞ്ഞേ ഉള്ളൂ ലാസറെ പുറത്തു വരികയെന്ന്. എന്നാൽ അതിലൊക്കെ വലിയൊരു കാര്യം ചെയ്തെടുക്കുവാൻ യേശു ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഇത് പറയുമ്പോൾ കഷ്ടപ്പെടുത്തിയ ഞാനാ പറയുന്നു, കഷ്ടപ്പെടുത്തിയ നിങ്ങളാ കേട്ടോണ്ടിരിക്കുന്നത്. ക്രിസ്തു ഒരിക്കൽ മാത്രം കഷ്ടം അനുഭവിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ. ചെറിയ കാര്യമല്ലത്, അതിന് യേശുവിനെ കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിൽ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ ഒരല്പം കഷ്ടം സഹിക്കാൻ ഇന്ന് രാത്രി എത്ര പേരൊരുങ്ങും? ക്രൂശുമരണം വിവരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല, എല്ലാ ഞായറാഴ്ചയും നമ്മൾ കേൾക്കുന്നവരാണ്. ചെറിയ കഷ്ടമല്ല ദൈവപുത്രൻ അനുഭവിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ആ കഷ്ടതയിൽ അലറി വിളിപ്പാൻ കാരണമായി കഷ്ടപ്പെട്ടത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനാ. ഇന്ന് രാത്രി നിങ്ങളുടെ ശുദ്ധ മനസാക്ഷിയോട് ചോദിക്കട്ടെ, ദൈവത്തിൽ നകന്നുപോയ കോടാനുകോടി ആളുകളെ ഈ വിവരം അറിയിപ്പാൻ നമ്മളല്ലാതെ ആരാ ഉള്ളത്? നിങ്ങളവന്റെ സാക്ഷികളാവുമോ? ദൈവത്തിൽ നകന്നുപോയ മാനവജാതിയോട് വിളിച്ചു പറയുമോ, എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ യേശു കഷ്ടം അനുഭവിച്ചു, നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കാൻ അവന് മനസ്സുണ്ട്, ഒരല്പ കഷ്ടം അനുഭവിച്ച് ഈ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രി തയ്യാറാവോ? ക്രിസ്തു കഷ്ടമനുഭവിച്ചു, എനിക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, ലോകത്തിന് വേണ്ടി കഷ്ടമനുഭവിച്ചു. അത് ജനത്തെ അറിയിക്കുന്നതാണ് നമ്മുടെ ദൗത്യം. നമുക്കത് അറിയിക്കാം. പൗലോസിന്റെ ഒരു തീരുമാനം കൂടെ ഓർപ്പിക്കട്ടെ. കൊലോസി ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു തീരുമാനമുണ്ട്, അതിന്റെ 1:24 പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ പൗലോസ് പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എന്റെ ജഡത്തിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഏതാണ്ടൊരു കുറവുണ്ടായിരുന്നു, ഏതാണ്ടൂടെ ചെയ്യണമായിരുന്നോ? ഇല്ലേ ഇല്ല, ഒന്നും ചെയ്യാനില്ല. അവിടുന്ന് പറഞ്ഞു സകലവും നിവൃത്തിയായ. പിന്നെന്തുവാ ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ ഒരു കുറവ് വന്നത്? പൗലോസ് പറഞ്ഞു ആ കുറവ് ഞാൻ നികത്താം, അത് എന്റെ ജഡത്തിൽ ഞാൻ ഏറ്റെടുക്കാം, ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാം, ആ കഷ്ടം നിവർത്തിക്കാം. രാത്രി ഞാൻ പറയാം ഒരു കഷ്ടം കൂടെ നിവർത്തിക്കാനുണ്ട്. അത് നിവർത്തിക്കേണ്ടത് ക്രിസ്തു അല്ല, നമ്മളാ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു കഷ്ടം സഹിച്ചു, ഒന്നും കുറവില്ല. എന്നാൽ പൗലോസ് പറയുന്നു ഒരു കുറവുണ്ട്, അത് എന്റെ ജഡത്തിൽ ഞാൻ പൂരിപ്പിക്കാം. എന്താ കുറവെന്നറിയാവോ? ഈ വിവരം മറ്റുള്ളവരോട് പറയണം എന്നൊരു കുറവുണ്ട്, അത് ഞാൻ ഏറ്റെടുക്കുന്നെന്നാ പറഞ്ഞു. ക്രിസ്തു 2000 വർഷം കൊണ്ട് മുമ്പ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ജനം വിടുവൻ അനുഭവിക്കുകയില്ല. കാരണം ഈ വിവരം ആരെങ്കിലും അവരെ അറിയിക്കണം. അത് അറിയിക്കുക എന്നൊരു കുറവ് ഇന്ന് രാത്രി അവശേഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഈ സന്ദേശം ലഭിച്ചതാണ്. പക്ഷെ ഇത് അറിയിക്കുന്നതിൽ നാം അമ്പേ പരാജയപ്പെട്ടു. പൗലോസിനോട് ചേർന്ന് ശുദ്ധമനസാക്ഷിയിൽ ഞാൻ ചോദിക്കട്ടെ, ആ കുറവ് എന്റെ ജഡത്തില് പൂരിപ്പിക്കാന്ന് പറയോ? ആ ഒരു കുറവ് കൊണ്ടാണ് ജനം രക്ഷിക്കപ്പെടാത്തതെങ്കിൽ എന്റെ ശരീരം ഞാൻ എന്നെ വിട്ടുകൊടുക്കാമെന്ന് പറയോ? ഞാൻ പറയുന്ന ഭാഷ എന്നോട് ക്ഷമിക്കണേ, എന്റെ സ്വന്തമല്ല. ഞാനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഈ സുവിശേഷ വിലക്ക് ഇറങ്ങാൻ കാരണമായ ഒരു പ്രസ്താവനയാണ്. ഞാൻ 1973 ഇവിടെ വന്ന് സിയാറ്റിൽ 4 വർഷം ദൈവവചനം പഠിച്ചതാണ്. അതിനുശേഷവും കുറെ വർഷം ജോലിയിലായിരുന്നു. എന്നാൽ ജോലിയിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററല്ല ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചൊരു സഭയിൽ, ഇതെങ്ങനെ പറഞ്ഞത്, ഈ ആരോഗ്യമുള്ള ശരീരം ക്രിസ്തുവിന്റെ സാക്ഷ്യം പറയാൻ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വല്ല ഇറച്ചിക്കടയിലും കൊണ്ട് തൂക്കി വയ്ക്കാൻ പറഞ്ഞു. ഞാനതൊരു വെല്ലുവിളി ആയിട്ടെടുത്തു. ആരോഗ്യമുള്ള ഒരു ശരീരം ദൈവം തന്നിട്ടുള്ളത് ഈ കുറവ് നികത്താനാ. ഇന്ന് രാത്രി ആരോഗ്യമുള്ള ശരീരത്തോട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസാക്ഷികൾ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നിവർത്തിപ്പാൻ നിങ്ങളുടെ ശരീരം വിട്ടുകൊടുക്കാൻ എത്ര പേര് ഒരുക്കമുണ്ട്? കർത്താവേ, നീ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ആ വിവരം അറിഞ്ഞിട്ടില്ലാത്തവരെ അറിയിപ്പാൻ എന്റെ ആരോഗ്യമുള്ള ഈ ശരീരം ഞാൻ വിട്ടുതരാം. അങ്ങയുടെ ആരോഗ്യമുള്ള ശരീരം എനിക്ക് വേണ്ടി തകർത്തു കളവാൻ, അങ്ങയുടെ ആരോഗ്യമുള്ള ശരീരം പുറ ഉഴവ് ഞാൻ പോലെ ഉഴുതു മറിപ്പാൻ, എന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അനുഭവിപ്പാൻ, യേശുവേ അങ്ങയുടെ ശരീരം വിട്ടുതന്നെങ്കിൽ ആ സന്ദേശം അറിയിപ്പാൻ എന്റെ ശരീരം വിട്ടുതരാമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കര ഉയർത്തി പിടിച്ചാൽ മറ്റേ കൈ നെഞ്ചത്ത് വെച്ചോണ്ട് ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ നീ കഷ്ടം അനുഭവിച്ചു, ആ കഷ്ടത്തിൽ ഒരു കുറവേ ഉള്ളൂ, നീ കഷ്ടം അനുഭവിച്ചത് പറയാൻ ഒരാള് വേണം, അതറിയിപ്പാൻ, ആ സന്ദേശം വിളിച്ചു പറയുവാൻ. അതിനാ ദൈവം ആയുസ് ദീർഘിപ്പിച്ചു വന്നിരിക്കുന്നു, അതിനാ ദൈവം ആരോഗ്യം ദീർഘിപ്പിച്ചു വന്നിരിക്കുന്നു. തിടുക്കത്തിൽ വേഗത്തിൽ സന്ദേശം അറിയിക്കണം. നമ്മുടെ എല്ലാ യോഗങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഇനിയും പ്രാർത്ഥിക്കണം, ഞാൻ അതിനെതിരല്ല, ഇനിയും പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കണേ, നടക്കട്ടെ, സന്തോഷം. ഞാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് അരുണാചൽ പ്രദേശിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. വേദിയിലോട്ട് കയറാൻ നേരം ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നു, മിറക്കിൾ സർവീസ് ലെഡ് ബൈ പാസ്റ്റർ ഫിലിപ്പി തോമസ് ആന്റി. എന്നെ വിളിച്ച ദൈവദാസനോട് ചോദിച്ചു, ഇവിടെ എന്നാ പരിപാടി, സുവിശേഷയോ ആണോ? ആന്നു. പിന്നെന്തോ നിങ്ങൾ ബാനർ എഴുതിയേക്കുന്നത്? അത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കാൻ ആളിനെ വിളിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ നാട്ടുകാർ പറഞ്ഞു ഭയങ്കര അത്ഭുതം വല്ലതും ചെയ്യുന്ന ആളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നാ പിന്നെ വേറെ വല്ലവരെയും വിളിക്കാൻ മതി, എന്നെ ഇതിനെ വിളിച്ച്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പാസ്റ്ററെ കുറിച്ച് അവരോട് പറഞ്ഞേക്കുന്നത് പാസ്റ്റർ ഭയങ്കര അത്ഭുതം ചെയ്യുന്ന ആളാണെന്നാ. ഞാൻ ചോദിച്ചു, എന്തുവാ നിങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞേക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മരിച്ചൊരു വിറക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇടോ മനുഷ്യ, ഇതൊരു ഭയങ്കര ചതിവാന്നുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കും, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരുയർക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ അത്ഭുതം അതാ. അതിനേക്കാൾ വലിയ അത്ഭുതമില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച എന്നെ ക്രിസ്തു ഉയർപ്പിച്ചു. ആ അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ് നാം സാക്ഷികളാകേണ്ടത്. ഞാൻ അത്ഭുതത്തെ കൊച്ചാക്കുകയല്ലേ, വീണ്ടും പറയട്ടെ. ഈ ക്രിസ്തു കഷ്ടം സഹിക്കാൻ ഇവിടെ വന്നപ്പോഴേ കുറെ അത്ഭുതം ചെയ്യാനാണെന്നോ വന്നു. അത് തിരിച്ചു നോക്കട്ടെ, ഇവിടെ കുറച്ച് അത്ഭുതം ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ആ കർത്താവ് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഏത് അത്ഭുതമാ കർത്താവ് വരുന്നതിന് മുമ്പ് ഇവിടെ ഇല്ലായത്? കർത്താവ് ഇറങ്ങി വന്നാണോ ചെങ്കടൽ വിഭജിച്ചത്? അത് പഴയ നിമിഷത്തിലെ ഒരു പ്രവാചകനെ കൊണ്ട് നടക്കുന്ന കാര്യമുള്ളൂ. അത് മോശയെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. യോർദാനെ വിഭജിക്കാൻ യേശു കർത്താവ് മനുഷ്യാവതാരം ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നോ? ഇല്ല. അത് ഏലിയാവിനെ കൊണ്ടും ഏലീശയെ കൊണ്ടും യോശുവയെ കൊണ്ടും ഒക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം മനുഷ്യനായിട്ടൊന്നും ഇവിടെ വരേണ്ട കാര്യമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കാൻ യേശു ഇവിടെ വരേണ്ട കാര്യമല്ലോണ്ടോ? പഴയ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടല്ലോ അത്. ആരേലും കടം വീട്ടിൽ കിട്ടാൻ വേണ്ടി യേശു കർത്താവ് ഇവിടെ വരേണ്ട കാര്യമല്ലോണ്ടോ? സാറാപാത്തിലെ വിധവയുടെ കടവും പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കടവും ഒക്കെ വീട്ടിയത് പ്രവാചകന്മാരല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിലെ ഒരു ഭക്തന് ഒരു ദിവസം മുറ്റത്തോട്ട് ഇറങ്ങിയിരുന്നുണ്ട്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൾ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴ് അവിടെ നിന്നു. പുതിയ നിയമത്തിലെ ഏതെങ്കിലും അപ്പോസ്തലന്മാർ അത് കാണിച്ചു കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, എന്നാ ഇവർക്കാർക്കും ചെയ്യാൻ പറ്റാതെ പോയൊരു കാര്യമുണ്ട്. അവർക്ക് ചെങ്കടൽ വിഭജിക്കാം, യോർദാൻ വറ്റിക്കാം, മന്ന പൊഴിക്കാം, കടം വീട്ടാം, മരിച്ചവരെ ഉയർപ്പിക്കാം, പക്ഷേ ഇവർക്കാർക്കും സാധിക്കാതെ ഒരു കാര്യമുണ്ട്, എന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റില്ല. ഒരു പ്രവാചകനെ കൊണ്ട് സാധിച്ചില്ല, ഒരു പുരോഹിതനെ കൊണ്ട് സാധിച്ചില്ല എന്റെ പാപം പരിഹരിപ്പാൻ. എന്റെ കർത്താവ് കഷ്ടം സഹിച്ചത് ആ വലിയ അത്ഭുതം ചെയ്യാനാ, എന്റെ നിങ്ങളുടെ പാപം പരിഹരിക്കാനാണ് യേശു കർത്താവ് കഷ്ടം സഹിച്ചത്. ഈ വിവരം പങ്കുവെക്കാറുണ്ടോ? യോഗത്തിന് വിളിക്കുമ്പോ രോഗസൗഖ്യം തരാമെന്നും കടം വീടുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ച് വിളിക്കാറുണ്ടല്ലോ. വാ, നിന്റെ പാപത്തിന് ഇന്ന് രാത്രി പരിഹാരം വരുമെന്നും പറഞ്ഞ് യേശുവിന്റെ കഷ്ടത്തെ നിങ്ങൾ സാക്ഷിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ സാക്ഷികളാകാൻ ഇന്ന് രാത്രി വിളിക്കുന്നു. എനിക്ക് ഈ സുവിശേഷം പങ്കുവെക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം കൂടെ പറഞ്ഞു നിർത്താം, എന്റെ സമയം തീർന്നിട്ടില്ല കേട്ടോ. എന്തിനാ ഈ യേശുവിനെ സാക്ഷിക്കുന്നത്? എന്നാ കാര്യം? തിരുവെഴുത്തിൽ നിന്ന് തന്നെ പറയാം. യേശു ജനിക്കുന്ന സമയത്ത് ദൂതൻ പറഞ്ഞു, ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അപ്പൊ ആർക്കു വേണ്ടിയാ ജനിച്ചത്? ആർക്കു വേണ്ടി ജനിച്ചേ? നമുക്ക് വേണ്ടി. ഇനി വേദപുസ്തകത്തിലെ ഏറ്റവും കാതലായ വാക്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, തർക്കമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഒന്നാ പ്രാധാന്യം എടുത്തോ, എന്നാൽ വേദപുസ്തകത്തിന്റെ സംഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നത് കൊരിന്ത്യർ കെഴുതിയ 1:15-3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചിട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആർക്കു വേണ്ടിയാ മരിച്ചത്? നമുക്ക് വേണ്ടി. ആർക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റത്? നമുക്ക് വേണ്ടി. ഇനി സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാ. എനിക്ക് ഇവിടുന്ന് എങ്ങനെയൊക്കെ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവല്ല. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവാ. അപ്പൊ പോയത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. വന്നത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി. മരിച്ചത് ആർക്കു വേണ്ടിയാ? ഉയർത്തെഴുന്നേറ്റ ആർക്കു വേണ്ടിയാ? സ്വർഗത്തിൽ പോയത് ആർക്കു വേണ്ടിയാ? നീ അവിടെ ചെന്നിട്ടും ചുമ്മാ ഇരിക്കല്ല. എബ്രായ ലേഖനകാരൻ പറയുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നോക്കണേ, അവിടെ ചെന്നിട്ടും എന്റെ കാര്യം ഓർമ്മ, ഞാൻ തിരിച്ചെത്തിയല്ലോ, എന്റെ മഹത്വം തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയല്ല, അവിടെ ചെന്നിട്ടും എന്റെ കാര്യമാ, യേശുവിന് കാര്യം. നിങ്ങൾക്ക് പ്രാധാന്യം ആരുടെ കാര്യമാ? സ്വന്തം കാര്യമല്ലോ. ഇനി പറഞ്ഞേച്ചു പോയി, ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കാൻ ഞാൻ വരാമോ? വരുന്നോ? ആർക്കു വേണ്ടിയാ? എന്റെ ദൈവമേ ചെയ്തത് മുഴുവൻ നമുക്ക് വേണ്ടിയാ. ജനിച്ചതെനിക്ക് വേണ്ടി, മരിച്ചതെനിക്ക് വേണ്ടി, ഉയർത്തെഴുന്നേറ്റതെനിക്ക് വേണ്ടി, സ്വർഗത്തിൽ പോയതെനിക്ക് വേണ്ടി, അവിടെ ചെന്നെനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇനി എന്നെ ചേർക്കാൻ വരികയും ചെയ്യും. ഈ രക്ഷിതാവിന്റെ സാക്ഷിയാകാമോ? എല്ലാ കൈ നെഞ്ചത്തോട്ട് വെച്ചാട്ട്, വലതുകര നെഞ്ചത് ഉയർത്താട്ട്, എന്നോട് ചേർന്ന് പറയാമോ? ഉറക്കെ പറയാമോ? എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്കായി സ്വർഗാരോഹണം ചെയ്ത്, എനിക്കായി പക്ഷപാതം ചെയ്യുന്ന, എനിക്ക് സ്ഥലമൊരുക്കുന്ന, എന്നെ ചേർപ്പാൻ മടങ്ങി വരുന്ന കർത്താവേ, നിന്റെ സാക്ഷിയാകാൻ ഞാൻ ഒരുക്കമാണ്. എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്ക് സ്ഥലമൊരുക്കാൻ പോയി, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എന്നെ ചേർക്കാൻ വീണ്ടും വരുന്ന ഈ ദൈവപുത്രന്റെ സാക്ഷിയാകാൻ ഇന്ന് രാത്രി തയ്യാറാണോ? ജനനം മുതൽ എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ദൈവപുത്രന് വേണ്ടി ആദ്യ രാത്രിയിൽ സ്നേഹിതം ബാബുചെറിയൻ പറഞ്ഞതന്നെ പറയട്ടെ, വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും വെക്കേഷൻ എടുത്ത് മിഷൻ ഫീൽഡിൽ പോകാൻ ഒരുക്കാണോ? എല്ലാരും ജോലി രാജിവെച്ച് പോകണമെന്ന് പറയുന്നില്ല, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയാളാ. എല്ലാരും പോകണ്ട, വിളിയുണ്ടേ, തിരിച്ചു പോകണം. സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നവര് ഇവിടെ വന്ന് ആടില്ലാത്ത ഇടയന്മാരായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകണം. അവിടെ ഇടയനില്ലാത്ത ആടുകൾ ഉണ്ട്, ഇടയനില്ലാത്ത ആട് അവിടെ ഉണ്ട്. ആടില്ലാത്ത ഇടയന്മാര് വേണ്ട, തിരികെ പോകണം. എല്ലാ കണ്ണുകളും അടയ്ക്ക, എല്ലാ തലകളും മണക്ക. താവി, നീ കഷ്ടം അനുഭവിച്ചതിന്റെ സാക്ഷിയാകാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുക്കണേ. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ, എല്ലാ തലകളും ദൈവസന്നിധി മടങ്ങിയിരിക്കുമ്പോൾ ശുദ്ധ മനസാക്ഷിയോട് ചോദിച്ചിട്ട് പറയണേ, കർത്താവേ, എനിക്ക് ലഭിക്കുന്ന അവസരവും അനുസരിച്ച് വർഷത്തിൽ ഒരാഴ്ചയെങ്കിലും പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുങ്ങാൻ, അതല്ല മറിച്ച് എന്നെ മുഴുവൻ സമയം നിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് നിന്റെ താല്പര്യമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കും തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി പിടിച്ചോട്ടെ. വെറുതെ ഉയർത്തരുത്, ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. വർഷത്തിൽ ഒരാഴ്ചയിലും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, അല്ല എന്നെ മുഴുവൻ സമയവും അങ്ങയ്ക്ക് വേണ്ടിയെങ്കിൽ അതിന് ഞാൻ ഒരുക്കമാണെങ്കിൽ കര ഉയർത്തി പിടിച്ചോട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് കര ഉയർത്തിയവർ, എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ, എല്ലാ തലകളും ദൈവസേന വണങ്ങിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ സാക്ഷികളാകാൻ തയ്യാറായവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കും. ആദ്യ രാത്രി പറഞ്ഞതിനെ പറയട്ടെ, ദൈവത്തിന്റെ സാക്ഷിയാകാൻ ഒരുക്കമല്ലെങ്കിൽ ഈ തീം ഇവിടെ തലമുടി നാര് വലിച്ചു കീറുന്നതുപോലെ കീറി പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവായിരിക്കാം അവന്റെ സാക്ഷികളാകുവാൻ. യേശു കഷ്ടം സഹിച്ചെന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്നും അവൻ മുഖാന്തരം പാപമോചനമുണ്ടെന്ന് സാക്ഷിപ്പാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്ത ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ അറിയിപ്പാൻ അവസരമൊരുക്കി തന്ന ഭാരവാഹികളുടെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.